പ്രൈസ് ദ ലോർഡ്. ഇന്ന് രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരുക്കുക. നല്ല അവസരത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവ് വാഗ്ദത്ത പ്രകാരം ഇന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ എഴുന്നേൽ വന്നിട്ടുണ്ട്. ഇന്ന് പകലത്തെ യോഗത്തിൽ സംബന്ധിച്ചവരെ എത്ര പേരുണ്ട് ഇവിടെ? ദൈവക്കാമോ? ഓക്കെ. ഞാൻ എന്തോ ഇവിടെ പ്രസംഗിച്ചെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇപ്പം ഞാൻ ഓക്കെ ഓളായി. ഇങ്ങനെയുള്ള ജനത്തോട് എന്തിനാ പ്രസംഗിക്കുന്നത് ചിലപ്പോൾ? ഓക്കെ ഓക്കെ. ഇന്നിപ്പം ഞാൻ എന്തോ പ്രസംഗിക്കാൻ പോകുന്നതെന്ന് ആർക്കെങ്കിലും അറിയാമോ? അല്ലല്ല. ഇന്നിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്ന വിഷയം എന്തെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഓക്കെ. എന്നാൽ എനിക്കറിയാൻ പാടില്ല, അതാണ് എൻ്റെ വിഷയം. ഐ ഡോണ്ട് നോ. എല്ലാവരും ഒന്ന് പറഞ്ഞ് ഇന്ന് എന്തോ പ്രസംഗിക്കാൻ പോകുന്നേ. ഓക്കെ. ഉൽപ്പത്തി പുസ്തകം 4:9 വായിക്കാം. ജനസിസ് chapter 4:9.
പിന്നെ യഹോവ കായിനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന് ഞാൻ അറിയുന്നില്ല.
വിശുദ്ധ വേദപുസ്തകത്തിൽ ഐ ഡോണ്ട് നോ എഴുതിയ ആദ്യത്തെ ഭാഗം. വെയർ ഈസ് യുവർ ബ്രദർ? കൈൻ്റെ ഉത്തരം എന്തുവാ? കൈൻ എന്താ ഉത്തരം പറഞ്ഞേ? ഐ ഡോണ്ട് നോ. ഇതാണ് നാം ചിന്തിക്കാൻ പ്രതീക്ഷ. കണ്ണുകളെ അടയ്ക്കാം, തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രി തിരുസാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ഉൽപ്പത്തി പുസ്തകം 4:10 പലതുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്നു. ലോകത്തിൽ ജനിച്ചിട്ടുള്ള ആദ്യത്തെ സന്തതികൾ, ആദ്യത്തെ ആരാധന, ആദ്യത്തെ രക്തസാക്ഷി, ആദ്യത്തെ കൊലപാതകൻ, ആദ്യത്തെ പശുപാലകൻ, ആദ്യത്തെ കിന്നരപ്രയോഗി, നിരവധി കാര്യങ്ങളുടെ ആരംഭം കുറിക്കുന്ന അധ്യായം. ദൈവനിയോഗപ്രകാരം ദൈവസന്നിധിയിൽ ഹാബേൽ യാഗമർപ്പിച്ചു. ദൈവം ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കായിൻ സ്വന്തം ഇഷ്ടപ്രകാരം യാഗമർപ്പിച്ചു. ദൈവം കായിനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കുപിതനായി തീർന്ന കായിൻ അസൂയയും കോപവും പൂണ്ടവനായി അനുജൻ ഹാബേലിനെ വകവരുത്തി. മടങ്ങി വന്നപ്പോൾ ദൈവം ചോദിച്ചു, വെയർ ഈസ് യുവർ ബ്രദർ? നിന്റെ അനുജനായ ഹാബേൽ എവിടെ? അവൻ പറയുന്നു, ഐ ഡോണ്ട് നോ, എനിക്കറിഞ്ഞുകൂടാ എന്നായിരുന്നു മറുപടി. വാസ്തവം പറഞ്ഞാൽ അവൻ പ്രസ്താവിച്ചതിൽ കുറച്ച് യാഥാർത്ഥ്യമുണ്ട്. അന്നുവരെ ഒരു മനുഷ്യനും മരിച്ചിട്ടില്ല. മരണത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അവൻ കൊന്നു, ബോഡി വയലിൽ കിടക്കുന്നു, ആത്മാവ് എവിടെ പോയി എന്നവനും അറിഞ്ഞുകൂടാ. ശരിയാണ്. നിങ്ങളൊരു കാര്യം ഓർക്കണം, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് എൻ എക്സ്ക്യൂസ്. നിയമത്തെക്കുറിച്ചുള്ള അറിവ് ഒരു അറിവ് കേട് ഒരു ഒഴികഴിവല്ല. ഒരു രാജ്യത്ത് താമസിക്കുന്ന വ്യക്തി ആ രാജ്യത്തിന് നിയമം അറിഞ്ഞിരിക്കണം. പോലീസ് ഒരു കുറ്റവാളിയെ പിടിച്ചു, നിനക്കറിഞ്ഞൂടെ എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ വെറുതെ വിടുന്നില്ല. മജിസ്ട്രേറ്റിന് മുൻപിൽ ചോദിക്കുന്നു, നിനക്കറിഞ്ഞുകൂടെ കുറ്റവാളിയോട്, ഐ ഡോണ്ട് നോ. തീർച്ചയായിട്ടും അതൊരു ഒഴികഴിവല്ല. ആഗ്നോ എക്സാമിനേഷൻ എഴുതുവാൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 കുട്ടികൾ എഴുതുക, ഐ ഡോണ്ട് നോ. ക്വസ്റ്റ്യൻ നമ്പർ 2, ഐ ഡോണ്ട് നോ. നല്ല മാർക്ക് കിട്ടുമല്ലേ മക്കളെ? ഐ ഡോണ്ട് നോ ഈസ് നോട്ട് എൻ ആൻസർ. ദൈവത്തിന് സ്തോത്രം. യു മസ്റ്റ് നോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിച്ചതുപോലെ ടിക് ടിക് ടിക്, ഒരു സെക്കൻഡിൽ ശരാശരി 2 വ്യക്തികൾ വെച്ച് മരിക്കുന്നു. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു അറിയുവാൻ നമുക്ക് വളരെ ആഗ്രഹമുണ്ട്. അതുവരെ ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന വ്യക്തി നിശ്ചലനാകുന്നു. നിസ്സാരമായ ഏത് കാര്യത്തിനും നന്ദി പറയുന്ന വ്യക്തി ചരമപ്രസംഗം എത്രയോ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഒരു വോട്ട് ഓഫ് താങ്ക്സ് ഈ ശവം പറഞ്ഞിട്ടുണ്ടോ? താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കൈൻഡ് വേർഡ്സ്. ഇല്ല, നന്ദിയില്ലാത്ത ശവം എന്ന് നമ്മൾ ആരും പറയുന്നില്ല. എങ്ങോട്ട് പോകുന്നു ആ ഇതെല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ പലവിധ തിയറികളുണ്ട്. ഒന്ന്, വ്യത്യസ്ത വ്യൂ. നിരീശ്വരൻ പറയുന്നു, ദൈവമില്ല, സ്വർഗമില്ല, ഭൂതമില്ല, പിശാചില്ല, മരണാനന്തര ജീവിതമില്ല, തിന്നു കുടിക്കൂ ആനന്ദിക്കൂ. എവറിഥിങ് വിൽ കം ടു ആൻ എൻഡ് വിത്ത് ദ ഗ്രേവ് യാർഡ്. മരണത്തോടുകൂടെ സകലതും അവസാനിക്കും. നിരീശ്വരൻ വ്യൂ ഒന്ന്, വ്യത്യസ്ത വ്യൂ ആണ്. നമ്പർ 2, ഈജിപ്ഷ്യൻ വ്യൂ. ആസ് ലോങ് ആസ് യുവർ ബോഡി ഈസ് സേഫ്, യുവർ സോൾ വിൽ ബി സേഫ്. നിന്റെ ശരീരം കേടുകൂടാതെ സൂക്ഷിക്കാമെങ്കിൽ ആത്മാവ് സുരക്ഷിതമായിരിക്കുമെന്ന്. 3, ഇന്ത്യൻ റിലിജിയസ് വ്യൂ. അത് റീഇൻകാർണേഷൻ തിയറി, മതചിന്ത. പിന്നെയും പിന്നെയും മനുഷ്യൻ ജനിച്ചുകൊണ്ടിരിക്കും, പുതിയ വ്യക്തിയിൽ പ്രവേശിച്ചുകൊണ്ടിരിക്കും, പിന്നീട് മരണാനന്തര ജീവിതത്തിൽ പുതിയ പുതിയ സൃഷ്ടികളായി തീരും എന്നൊക്കെ. 4, നോമിനൽ ക്രിസ്ത്യൻ വ്യൂ. എത്ര ഗുണപ്പെടാത്ത വ്യക്തിയായാലും ഇമ്പകരമായ ഗാനങ്ങൾ ആരംഭിക്കുന്ന മനോഹരമായ പുരോഹിത വർഗം വന്ന് നല്ല കുന്തിരിക്കമൊക്കെ പുകച്ച് ആ വർഷം തോറും ഇങ്ങനെ ശ്രാക്തം പെരുന്നാൾ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നാൽ മരണാനന്തര പ്രക്രിയയിൽ കൂടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എത്തുമെന്ന് ഉടൻ അറിയുന്നില്ല. വാഴയ്ക്ക് വളമിടേണ്ടത് വാഴക്കുല വെട്ടിയ ശേഷമല്ല. വാഴ നട്ടു, വാഴ വളർന്നു, വാഴ കുലച്ചു, കുല പഴുത്തു, കുല വെട്ടി കൊണ്ടുപോയി മാർക്കറ്റ് കൊണ്ടുവന്ന് വിറ്റേച്ച് വന്നപ്പോഴ ഓർത്ത് അയ്യോടാ വളമിട്ടില്ലല്ലോ, കളയണ്ട, വാഴപ്പിണ്ടിയുടെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെയുള്ളവനെ ഏത് വാർഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? ആമേൻ. സ്നേഹിതാ, വാഴയ്ക്ക് വളമിടണമെങ്കിൽ കുല വെട്ടു മുൻപേ ഇടണം. നിന്റെ ആത്മാവ് വേർപെടുന്നതിന് മുൻപേ രക്ഷിക്കപ്പെട്ടുവെങ്കിൽ നീ ഒരു ഭാഗ്യശാലിയാണ്. ഇതിന് സ്തോത്രം. അടുത്തത് ജെനുവിൻ ക്രിസ്ത്യൻ വ്യൂ, യഥാർത്ഥമായ ക്രിസ്തീയ വീക്ഷണം എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ ക്രിസ്തു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആമേൻ. ലോകത്തിൽ ഒരിക്കലും അഭിപ്രായം പറയാത്ത ഒരു വ്യക്തി യേശുവാണ്. ഐ തിങ്ക് സോ, ഐ ഫീൽ സോ, ദിസ് ഈസ് മൈ ഒപ്പീനിയൻ, ദിസ് ഈസ് മൈ സജഷൻ, മേ ബി, പെർഹാപ്സ്, സംഭവഹേ, ഹോ സക്താഹേ, ഈ പദങ്ങൾ ഒരിക്കലും പറയാത്ത ഒരു നാഥൻ യേശുവാണ്. അഭിപ്രായം പറയുവാനല്ല അവൻ വന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എന്റെ വചനത്തിന്റെ വള്ളിയോ പുള്ളിയോ മാറ്റപ്പെടുകയില്ല എന്ന് അരുളി ചെയ്തവർ ഹല്ലേലൂയ പറഞ്ഞാൽ അത് നഷ്ടമല്ല. യേശു പറഞ്ഞു, മരണം അവസാനമല്ല, അനശ്വരതയിലേക്കുള്ള ഒരു പുതിയ വഴിത്തിരവാണ്. മുട്ടയുടെ അകത്തു നിന്നൊരു കോഴിക്കുഞ്ഞ് വെളിയിൽ വരുന്ന പോലെ ഈ ശരീരത്തിന്റെ തോട് പൊട്ടി വെളിയിൽ വരുമ്പോൾ നിത്യ സ്വർഗത്തിലേക്കോ നിത്യ പാതാളത്തിലേക്കോ മനുഷ്യൻ തിരിയുന്നുവെന്നും വ്യക്തമായി ധനവാൻ ലാസർ ആ ചരിത്രത്തോടെ ശിവരിച്ചു. കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, ഓർക്കാൻ കഴിയും. സ്നേഹിത, മരണത്തിന് മുൻപേ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരാണ് ഭാഗ്യശാലികൾ. ദൈവത്തിന് സ്തോത്രം. അത് രാവിലെ വിവരിച്ചത് കൊണ്ട് വീണ്ടും വിവരിക്കുന്നില്ല. ഇതൊരു രക്തസാക്ഷി മരണമാണ്. രക്തസാക്ഷി മരണത്തിൽ സ്തേഫാനോസിന്റെ മരണസമയത്ത് ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്ത് എഴുന്നേറ്റതുപോലെ നിത്യ തേജസ്സിലേക്ക് ശോഭയുള്ള കിരീടത്തിന് വേണ്ടി രക്തസാക്ഷികൾ അക്കരെ നാട്ടിലെത്തുകയാണ്. കുപ്പിക്കകത്ത് കളിച്ചു കൊണ്ടുവന്ന ഒരു മത്സ്യം, ഇതാ ഒരു കുപ്പി അകത്തുള്ള മത്സ്യത്തെ ഒരു കുട്ടി എടുത്ത് ഒറ്റയേറഞ്ഞു സമുദ്രത്തിലേക്ക്, പക്ഷെ വീണത് അതിനകത്തുള്ള ഒരു പാറപ്പുറത്താണ്. ഏറിൻ്റെ ഹുക്ക് കൊണ്ട് കുപ്പി പൊട്ടിച്ചിതറി. കുട്ടി വിചാരിച്ചു, ഞാൻ ആ മത്സ്യത്തെ ചിന്നി ചിതറിച്ചു, കഷണം കഷണമാക്കിയെന്ന്. കുട്ടി, നിനക്ക് അബദ്ധം പറ്റി, ഏറിൻ്റെ ഹുക്ക് കൊണ്ട് പൊട്ടിച്ചിതറിയത് മത്സ്യമല്ല, അതിൻ്റെ കുപ്പി മാത്രമാണ്. കുപ്പി പൊട്ടിയെങ്കിലും അകത്തുള്ള മത്സ്യം സമുദ്രത്തിലേക്ക് ലയിച്ചു ചേർന്ന പോലെ. ഹല്ലേലൂയ. കായീൻ, നീറോ, നെപ്പോളിയൻ, ഹിറ്റ്ലർ, ഹേരോദാവ് തുടങ്ങിയുള്ള മശിഹാ വിരോധികളുടെ ആ ശക്തിയാൽ ഭക്തന്മാരെ വെട്ടി വീഴ്ത്തിയപ്പോൾ ഈ പുറംകൊപ്പിയെ പൊട്ടിയുള്ളൂ. അകത്തെ ആത്മാവ് അനശ്വരതയുടെ തീരത്തേക്ക് ഇറങ്ങിയെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യോ. നിത്യ നിത്യയുഗങ്ങൾ വാഴുവാൻ സ്വർഗസിയോനിലേക്ക് പ്രവേശിക്കെ. കായീനെ, നിനക്കറിഞ്ഞുകൂടാ, അവൻ അനശ്വരയുടെ തീരത്ത് നിന്ന് ഇന്നും പ്രസംഗിക്കുന്നു. ഉൽപ്പത്തി നാലിലെ യാഗത്തിന് ശേഷം 4068 ആണ്ട് കഴിഞ്ഞ് എബ്രായ ലേഖനകാരൻ എഴുതി, വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായിൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു, അവൻ സാക്ഷ്യം പ്രാപിച്ചു, അവൻ ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ നല്ല ശബ്ദത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കറിഞ്ഞുകൂടെങ്കിൽ അറിയുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 27 അധ്യായത്തിന്റെ 2 വാക്യം ഒന്ന് വായിക്കാം. Genesis 27.
അപ്പോൾ അവൻ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, എന്റെ മരണ ദിവസവും അറിയുന്നുമില്ല.
രണ്ടാമത്തെ അറിവുകൾ, ഒന്ന് മരതലിപ്പിന്റെ യജ്ഞതയാണ്, രണ്ട് മരണ ദിവസത്തിന്റെ യജ്ഞതയാണ്. ഇസഹാക്ക് പറയുന്നു, മോനെ ഇഞ്ഞ് വന്നേ, ഇഷ്ടാന്റെ ഭോജനം കൊണ്ടുവരൂ, എനിക്ക് ഇഷ്ടമുള്ള രുചികരമായ ആഹാരം കൊണ്ടുവരൂ, ഞാൻ വൃദ്ധനായിരിക്കുന്നു, മരണ ദിവസം അറിയുന്നില്ല. മരണാനന്തര ജീവിതം പല കുറഞ്ഞുകൂടാ, കൈനറിയുന്നില്ല. ഇവിടെ മരിക്കുന്നത് എന്നാന്ന് അറിഞ്ഞുകൂടും. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും അറിയാമോ എന്നാ മരിക്കുമെന്ന്? മരണം നിശ്ചയമാണ്, പക്ഷെ സമയം നിശ്ചയമല്ല. നമുക്ക് ആർക്കും ദൈവം അത് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെടുത്താത്തതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വെളിപ്പെടുത്തിയിരുന്നെങ്കിൽ, April 15 10:55 നീ മരിക്കും എന്ന് നമുക്ക് അറിയാമായിരുന്നെങ്കിൽ അതിന് 10 മുമ്പ് വരെ എല്ലാ സുഖിച്ച് രുചിച്ച് രസിച്ച് വേണ്ട എല്ലാ ആഹങ്ങ് അങ്ങ് ആഹ്ലാദിച്ച് നടന്നിട്ട് എല്ലാ പാപങ്ങളും ചെയ്തിട്ട് 10 മുമ്പ് നമുക്ക് സിക്ക് ലീവ്, ഏൺ ലീവ്, കാഷ്വൽ ലീവ്, ആനുവൽ ലീവ് പോലെ ഡെത്ത് ലീവ് എടുത്തേനെ. ഡെത്ത് ലീവ് എടുത്തിട്ട് അവയെ 51 സങ്കീർത്തനം തന്നെ, ദൈവമേ നിന്നെ ദഹിക്കുന്നതൊക്കെ എന്നോട് കരുണയുണ്ടാകണമേ, എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ എന്നൊരു ശുദ്ധീകരിച്ച് 10 ദിവസം കൊണ്ട് ശുദ്ധീകരണം പ്രാപിച്ച് സ്വർഗത്തിലോട്ട് പോയേനെ. അങ്ങനെ ആരും സുഖിക്കണ്ട, ഏത് നിമിഷവും മരണത്തിന് ഒരുങ്ങിയിരിക്കണം. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ കരോള ഹസ്തങ്ങളോടുകൂടെ നിന്നെ തൊടുമ്പോൾ സഹോദരാ, every day you must live in an attitude, maybe this is the last day of my life. Ella divasavum kidakkil nilnilkumbol nee thanne parayu, അത്യുന്നതൻ എനിക്ക് അനുവദിച്ചിരിക്കുന്ന ഒടുവിലത്തെ ദിവസമാണ് ഇതൊന്ന്. ആ ദിവസം അങ്ങനെ നീ ജീവിച്ചാൽ പിന്നൊരു പാപ വഴിയിലേക്ക് നീ പോവുകയില്ല. ആരോടും വഴക്കുണ്ടാക്കാൻ പോകത്തില്ല, കോട്ടിലും കച്ചേരിലും പോകത്തില്ല, കയ്പും ദേഷ്യവും വിദ്വേഷവും വൈരാഗ്യവും നിന്റെ അകത്തുണ്ടാകുകയില്ല. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഏത് ദിവസവും മരിക്കാൻ ഒരുക്കമുള്ള ദൈവമക്കൾ കഴിഞ്ഞാൽ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രഭാത പ്രാർത്ഥനയിൽ 5:30 പാടി, ക്രിസ്തന്റെ കാഹളം ഊതും ധ്വനി കേൾക്കുമോ ഈ ദിനം ആരറിഞ്ഞു, വിശ്രമവാസത്തിൽ ആകുമോ നാം ഏതിനും ഒരുങ്ങുകൻ. രാവിലെ 5:30 ഈ പാട്ട് പാടിയത്, പല്ല് തേച്ചു കുളിച്ചു ടോയ്ലറ്റിൽ പോയി, പിന്നെ എല്ലാം കഴിഞ്ഞ് ഈ പാട്ടങ്ങ് മറന്നുപോയി. 10 മണിയായപ്പം സഹോദരനെതിരെ കേസ് കൊടുക്കാൻ കോർട്ടിലോട്ട് ഓടുക. എടാ കള്ള, നീ രാവിലെ എന്തോ പാടിയത്? വിശ്രമവാസത്തിൽ. ആ പാട്ട് പാടിക്കൊണ്ട് ആർക്കെങ്കിലും കോർട്ടിൽ പോകാൻ പറ്റൂ? പ്രിയ സഹോദരി സഹോദരന്മാരെ, രാവിലെ പാടിയ പാട്ടും 10 മണിക്കുള്ള പ്രവൃത്തിയും കൂടെ യോജിച്ചു പോകുന്നവർക്കാണ് ഞാൻ ദൈവത്തിന് സ്തോത്രം. മനസ്സിലാക്കിയവർ മാത്രം ദൈവത്തെ ശ്രദ്ധിച്ചാൽ. അതുകൊണ്ട് കൂട്ട് സഹോദരനോടോ സഹോദരിയോടോ അങ്ങ് ദേഷ്യം അങ്ങ് മൂത്ത്, ഞാൻ അവനെ മര്യാദ പഠിപ്പിക്കും, അവളെ ഞാൻ തൊഴിക്കും, കീറും, പഠിപ്പിക്കും എന്നൊക്കെ കോപം ഇരച്ച് തള്ളുമ്പോൾ പെട്ടെന്നൊരു മരുന്ന് ഞാൻ പറയാം. ഏതെങ്കിലും ഒരു വണ്ടി പിടിച്ച് ഏറ്റവും അടുത്തുള്ള സെമിത്തേരിയിലേക്ക് പോയി അങ്ങ് നിൽക്കണം. കല്ലറയുടെ ഇടയിൽ നിന്നുകൊണ്ട് ഒരു സങ്കീർത്തനം 3 വട്ടം ചൊല്ലണം. ഏത്? 133 സങ്കീർത്തനം. എങ്ങനെ ചൊല്ലണം? ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് കിടക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. സഹോദരിമാരും അടിയുണ്ടാക്കാതെ കിടക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. ആമേൻ. ഞാനും അധികം താമസിക്കാതെ ഇവരുടെ കൂടെ കിടക്കേണ്ടവനാകുന്നു, കിടക്കേണ്ടവളാകുന്നു. ഈ സങ്കീർത്തനം 3 വട്ടം ചൊല്ലിയാൽ നിന്റെ കോപം മാറും. പരീക്ഷിച്ച് നോക്ക് മക്കളെ. അർത്ഥം മനസ്സിലാക്കിയവർ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ മതി. അല്പസമയം മാത്രമല്ലേ ഉള്ളൂ നമുക്ക് ഈ ലോക ജീവിതം. എന്തിനാ മനുഷ്യരോട് കയ്പും വിദ്വേഷവും വൈരാഗ്യം കൊണ്ട് പോകുന്നത്? ദീർഘക്ഷമ എന്ന പുസ്തകത്തിൽ ഞാൻ അത് ശരിക്കും അവിടെ വിവരിച്ചിട്ടുണ്ട്. കുറച്ച് കോപ്പികളോട് ബാക്കിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഫർഗെറ്റ് ആൻഡ് ഫർഗീവ്. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിപ്പീൻ. ഏത് സമയവും മരണം നിന്നെ തൊടും. ഒരുപക്ഷെ ഇന്നത്തെ രാത്രി യോഗമായിരിക്കാം നീ ജീവിതത്തിനോട് വിലറ്റേണ്ട ഇന്ന രാത്രി യോഗം. നിനക്ക് പുകഴാനൊന്നുമില്ലറിയാം. ഇരിക്കുന്ന കസേര എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ സർവശക്തൻ കർണ ചെയ്യും. മക്കളെ, നീ വാതിൽ തുറക്കുമോ? റിമോട്ട് കൊണ്ട് നിന്റെ കാറ് തുറന്ന് നീ താമസിക്കുന്നിടത്ത് എത്തുമോ? ദൈവം അനുവദിച്ചാലേ എത്തൂ എന്ന് വിശ്വസിക്കുന്നവർക്ക് സ്തോത്രം. അതുകൊണ്ട് കയ്പും ക്രോധവും ദേഷ്യവും വൈരാഗ്യവും എല്ലാം വിട്ടകന്ന് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിർമ്മലരായി ജീവിപ്പാൻ ഇടയാകട്ടെ. നെക്സ്റ്റ്, എക്സോഡസ് 5:2. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം വായിക്കൂ.
അതിന് പറവോൻ ഇസ്രയേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിനെ അവൻ ആർ? ഞാൻ യഹോവയെ അറിയുകയില്ല.
ഐ ഡോണ്ട് നോ ദേർ ഈസ് എ ഗോഡ്. എന്റെ ജനത്തെ, എന്റെ ദൈവത്തെ ആരാധിപ്പാൻ ജനത്തെ വിട്ടയക്കൂ. പറവോൻ പറയുന്നു, യഹോവ പറയുന്നു, അവൻ ആര് അറിഞ്ഞുകൂടാ. സ്വർഗസ്ഥനായ ദൈവം എന്ന് പറഞ്ഞപ്പോൾ യഹോവയെ കുറിച്ച് അവൻ പറയുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. അറിഞ്ഞുകൂടെ? സ്വർഗസ്ഥനായ ദൈവം തന്നെക്കുറിച്ച് അറിയാകുന്നത് ലോകത്തിന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോസ്തലനായ പൗലോസ് Romans 1:20 പറയുന്നു, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വമായ അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ അവൻ്റെ സൃഷ്ടികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. 19-ാം സങ്കീർത്തനം കാണാതെ പറയാമോ? 1-ാം വാക്യം, ആകാശം ദൈവത്തിൻ്റെ, ആകാശവിധാനം അവൻ്റെ. പ്രപഞ്ചത്തിലൂടെ, പ്രകൃതി നിയമങ്ങളിലൂടെ, മനസാക്ഷിയിലൂടെ, വചനത്തിലൂടെ, ക്രിസ്തുവിലൂടെ ഒക്കെ ദൈവം തന്നെ വെളിപ്പെടുത്തി. ഇതിനൊക്കെ ഉപരിയായി യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞ ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. രുചിച്ചറിഞ്ഞവർ മാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഐ ഡോണ്ട് നോ, പക്ഷേ അവന് മനസ്സിലാക്കി കൊടുത്തു ദൈവം. Exodus 9:27 പ്ലീസ്. Puraappaadu 9:27-ൽ ഇയാൾ പറയുന്ന വാചകം അറിയാമോ?
അപ്പോൾ ഫറവോൻ ആളയച്ച്
യെസ്
മോശയും അഹരോനെയും വിളിപ്പിച്ചു.
വിളിപ്പിച്ചു
അവരോട്, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു.
യെസ്
യഹോവ നീതി ഉള്ളവൻ.
ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു. ഇപ്പൊ പറയുക, യഹോവ നീതിയുള്ളവൻ.
ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ യഹോവയോട് പ്രാർത്ഥിപ്പാൻ പ്രാർത്ഥിപ്പിൻ. ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി.
ഞാൻ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ ഇടി കിട്ടിയപ്പോ പറയുക, അറിയാം ഹോവ നീതിയുള്ളവൻ. അറിയാത്തവനെ ഇടിച്ചറിയിക്കുന്ന ഒരു ദൈവം കൂടാ നമ്മുടെ ദൈവം. അവൻ കരുണയുള്ള ഒരു അപ്പച്ചൻ മാത്രമല്ല, നീതിയുള്ള ന്യായാധിപതി കൂടെയാണ്. ദേശുമാരെ പ്രാർത്ഥിപ്പീൻ. ഹോ, എന്തൊരു നല്ല ഭക്തി! ദൈവത്തിൽ വിശ്വസിക്കുന്നു, ദൈവദാസന്മാരിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങളിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥനയിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. ഇവൻ സ്വർഗത്തിൽ കാണണ്ടേ? ഇത്രയും പോരെ? പാപം ഏറ്റുപറഞ്ഞു. ദൈവത്തിൽ വിശ്വാസം, ദൈവദാസന്മാരിൽ വിശ്വാസം, പ്രാർത്ഥനയിൽ വിശ്വാസം, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ മൈക്രോസ്കോപ്പ് കൊണ്ട് നോക്കിയാലും ഫറവോൻ ദൈവരാജ്യത്തിലില്ല. എവിടെയാ മിസ്റ്റേക്ക്? ചെറിയ മിസ്റ്റേക്കാ, പക്ഷെ വലിയ ദോഷം ചെയ്യുന്ന മിസ്റ്റേക്കാ. ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവദാസന്മാരിലും വിശ്വസിച്ചു, പ്രാർത്ഥന ആവശ്യപ്പെട്ടു. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, അവിടെ തെറ്റുപറ്റി. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ എന്നല്ല, നമുക്ക് പ്രാർത്ഥിക്കാം. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിനെ. പല ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പച്ചന് അസുഖം കൂടില്ല, പ്രാർത്ഥിക്കണമേ, നാട്ടിൽ പോവുക, പ്രാർത്ഥിക്കണമേ, കല്യാണം വരുന്നു, പ്രാർത്ഥിക്കണമേ, ആനുവൽ എക്സാം വരുന്നു, പ്രാർത്ഥിക്കണമേ. എല്ലാവരും പ്രാർത്ഥിക്കാൻ പറഞ്ഞ് ഈ പുള്ളികൾ ഒരിക്കലും പ്രാർത്ഥിക്കത്തുമില്ല. അതിനെ മെഡിക്കൽ ലാംഗ്വേജിൽ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എന്ന് പറയും, കൃത്രിമ ശ്വാസോച്ഛ്വാസം. സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ മർമ്മം നിങ്ങളോട് പറയാം, കുഞ്ഞേ, 700 കോടി ആളുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നിനക്ക് നിന്റെ ദൈവമായ ഒരു വ്യക്തി ബന്ധം ഉണ്ടായിരിക്കണം. പേഴ്സണൽ. There is no traditional salvation. There is no general salvation. There is no common salvation. There is no family salvation. There is only personal salvation. വ്യക്തിപരമായി ബന്ധപ്പെട്ടവർക്ക് ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ഈ വിശ്വാസം, രണ്ട് വിശ്വാസമുണ്ട്. ഒന്ന് ഇന്റലക്ച്വൽ ഫെയ്ത്ത്, രണ്ട് ഇന്റേണൽ ഫെയ്ത്ത്. ഒന്ന് ഹെഡ് ഫെയ്ത്ത്, രണ്ട് ഹാർട്ട് ഫെയ്ത്ത്. ഒന്ന് ദിമാഗിക വിശ്വാസം, രണ്ട് ദിൽക വിശ്വാസം. ഒന്ന് തലച്ചോറിലെ വിശ്വാസം, മറ്റേത് ഹൃദയത്തിലെ വിശ്വാസം. എന്താ തലച്ചോറിലെ വിശ്വാസം? പ്ലസ് വെള്ളം എടുത്തു, H2O, ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് വാട്ടർ, തിളപ്പിക്കൂ, ഇവാപറേറ്റ് ചെയ്യും, തണുപ്പിക്കൂ, ഐസ് കട്ടയാവും. പഠിച്ചു 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 പരീക്ഷ എഴുതി റിസർച്ച് ചെയ്ത് PhD ഞാൻ എടുത്തു. പക്ഷേ വെള്ളം കുടിക്കുന്നില്ലെങ്കിൽ PhD കൊണ്ട് തൊണ്ട ഉണങ്ങിയ ചാവും. PhD ഇല്ലെങ്കിലും വെള്ളം ഉള്ളിൽ ചെന്നാൽ ഞാൻ ജീവിക്കുന്നു. ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞവർക്ക് അഞ്ഞ ദൈവത്തിന് സ്തോത്രം. ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് യേശുവിനെ അറിയാം, ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവസ് അറിയാം, ഈസ്റ്റർ അറിയാം, ക്രിസ്തുവസ് അപ്പൂപ്പനെ ഉണ്ടാക്കാൻ അറിയാം, സാന്റാക്ലോസ് ഉണ്ടാക്കി പാടാൻ അറിയാം, പിന്നെ പിന്നെ പെസഹ ദുഃഖ വെള്ളിയാഴ്ച കയ്പ് നീര് കുടിക്കാൻ അറിയാം, പെസഹ വ്യാഴാഴ്ച INRI ഇൻട്രിയപ്പം തിന്നാനും അറിയാം. തിന്ന് 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 ഇൻട്രി തിന്ന് നശിക്കുള്ളൂ. പക്ഷെ ക്രിസ്തു ഇല്ലെങ്കിൽ നിനക്ക് പ്രയോജനമില്ലെന്നാൽ രുചിച്ചറിഞ്ഞവർക്കായി ദൈവത്തിന് സ്തോത്രം. 15 വയസ്സുള്ള ഒരു ബാലകനായിട്ടാണ് ഞാൻ വടക്കേ ഇന്ത്യയിൽ പോയത്. 15 ദിവസം കൊണ്ട് ഞാൻ ഹിന്ദി പഠിച്ചെടുത്തു. കണ്ണുനീർ ഒഴുക്കി എൻ്റെ അപ്പച്ച ഈ ജാതികളോട് എനിക്ക് സുവിശേഷം അറിയിക്കണം. ആമേൻ. എത്ര ഇടത്ത് ഞാൻ പാസ്റ്ററായിട്ട് നിയോഗിക്കപ്പെട്ടു. എൻ്റെ കണ്ണെത്തുന്ന സകല വീടുകളിലും ഈ സുവിശേഷം എത്തിക്കാൻ കർത്താവിൻ്റെ സന്നിധി തീരുമാനിച്ചതിന് ഇറങ്ങിയിട്ടുണ്ട്. 10,000, 10,000 യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ചെറിയവരെന്നോ വലിയവരെന്നോ ഭിക്ഷക്കാരെന്നോ പിന്നെ ചെരുപ്പ് കുത്തികളെന്നോ യാത്രക്കാരെന്നോ ഒന്നുമില്ല, എല്ലാവരോടും പറയാം. അങ്ങനെ ചെറിയ പ്രായത്തിൽ എനിക്ക് ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. 15 വയസ്സിൽ ഹിന്ദി പഠിച്ചിറങ്ങി ഓരോ ട്രാക്ട് കൊടുത്ത് യേശു മസി ദുനിയാമേ ആയ എന്ന് പറയുമ്പോൾ ചില ആളുകൾ ബഹുത്ത് അച്ചാ ഓകയാ എന്ന് പറയും. യേശു മസി ക്രൂസ് പർ മര എന്ന് പറയുമ്പോൾ ക്യാ കരേഗാ മരുകയാ എന്ന് പറയും. ഈസാ മസി തീസരേ ദിൻ മൃതകോമേ സെ ജീവ് ഉഠാ എന്ന് പറയുമ്പോൾ കമാൽ ഓകയാ എന്ന് പറയും. യേശു മസി ജൽദി ആയക എന്ന് പറയുമ്പോൾ അനേതു അനേതു എന്ന് പറയും. ഹാ തും യേശു മസി പർ വിശ്വാസ് കരു എന്ന് പറയുമ്പോൾ ക്യോനെ വിശ്വാസ് കരേഗാ പതിരി കബ് വിശ്വാസ് കരു. ഞാൻ പറയും ആജ് വിശ്വാസ് കരു. അപ്പോൾ ചെല്ലു പറയും ആജ് കിത്തനെ ബജേ. ഇത് ചോദിക്കുമ്പം ഇവൻ ഗുണമാകുന്ന ഇനമല്ല. അപ്പൊ അന്നെനിക്ക് 15 വയസ്സല്ലേ ഉള്ളൂ, ചോര തിളപ്പ, നീ എപ്പോഴേലും വിശ്വസിക്കടാ അടുത്തുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്നെ കൊണ്ടൊരു കമന്റ് പറയും, കിത്തന അച്ചാൽ എടുക്ക, കിത്തന അച്ചാ ചാൽച്ചലൻ. എന്നെ അഭിനന്ദിക്കും. സഹോദരങ്ങളെ, അനുമോദനമല്ല, അഭിനന്ദനമല്ല, അംഗീകരണം എന്ന വിശ്വസ്ത അനുഭവത്തിനായി ദൈവത്തോട് ഉത്തരം ചെയ്യും. അറിയില്ല, ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞവൻ അറിഞ്ഞിട്ടും പ്രയോജനമില്ല. ആ അറിവ് ഇന്റലക്ച്വൽ ഫെയ്ത്ത് അല്ല. പ്രാർത്ഥിക്കൂ. പ്രാർത്ഥന എപ്പോഴാ ചെയ്യേണ്ടത്? ഒന്ന് ഉപയോഗിക്കണം. ഹാ മെയിൻ Exodus chapter 8 and verse 9. 8:9 ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ എപ്പോഴാണ് പ്രാർത്ഥിക്കണം എന്ന് ചോദ്യം ചോദിച്ചു. നിനക്കും നിന്റെ ഭൃത്യന്മാർക്കും വേണ്ടി ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന് സമയം നിശ്ചയിച്ചാലും. അതിന് മറുപടി എന്തോ പറയുന്നേ? നാളെ ഇന്ന് പ്രാർത്ഥിക്കണ്ട. നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും പ്രാർത്ഥിക്കാൻ പറഞ്ഞ അത്ര ചീപ്പല്ല. സമയം നിശ്ചയിക്കൂ. തവള നിന്നെയും നിന്റെ ഗ്രഹത്തെയും വിട്ടു നീങ്ങുവാൻ. അപ്പൊ പറയുക, ഇന്ന് പ്രാർത്ഥിക്കണ്ട, നാളെ പ്രാർത്ഥിക്കും. ഒരാൾ എഴുതൊരു സാക്ഷി പറയുക, നാട്ടിൽ പോവാണ്, പ്രാർത്ഥിക്കണമേ, അപ്പച്ചന് സുഖമല്ല, പ്രാർത്ഥിക്കണമേ, പാസ്റ്റർ പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ സാക്ഷി പറഞ്ഞ ആൾ പറയാം, പക്ഷേ ഇന്നല്ല നാളെ എന്ന് പറയുന്നവനെ ഏത് വാർഡിൽ അഡ്മിറ്റ് ചെയ്യേണ്ടത്? ദിമാഗ് ഖരാബേ. ആമേൻ. ഇത് ഒരു നിസ്സാര കാര്യമല്ല. തവള ദേശത്ത് നിറഞ്ഞിരിക്കുക. ഇന്ന് രാത്രിയോഗം കഴിഞ്ഞ് നിങ്ങൾ പാർക്കുന്ന വീട്ടിലോട്ട് ചെല്ലുമ്പോൾ, അത് അവരുടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ രണ്ട് തവള വെൽക്കം പറയുമെന്ന് വിചാരിച്ചു. മക്കളെ ഇന്ന് ഇവിടെ കിടന്നു, നാളെ പോകാമെന്ന് പറയുമോ? കുടുംബത്തിൽ പിറന്നവനോ പിറന്നവളോ ആണെങ്കിൽ ഒരു ഈച്ച സഹിക്കാം, പാറ്റ സഹിക്കാം, ചുണ്ടലിയെ സഹിക്കാം, പക്ഷേ തവള നമ്മളെ വിഴുങ്ങത്തില്ല, കൊല്ലത്തില്ല, പക്ഷെ അതിൻ്റെ പുറത്ത് ചവിട്ടി പോയാൽ മൂലാമാല പുലുമാല. അതുകൊണ്ട് തവളയെ നമ്മൾ ടോളറേറ്റ് ചെയ്തില്ല. ഇതൊന്നാണോ, ഒമ്പതാണോ, 90 ആണോ, 900 ആണോ, 9000 ആണോ, വീട് മുഴുവൻ തവള. അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു വന്നപ്പം മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലും തവള. ഹേ, ഇന്ന് വേണ്ട, അത് വേണ്ട. അപ്പോൾ കുളിക്കാമെന്ന് വിചാരിച്ചു ബാത്റൂമിൽ ചെന്നപ്പോൾ കോരി ഒഴിക്കുന്ന വെള്ളത്തിലും തവള. ഹേ, അവിടെയും കുളിയും വേണ്ട, ആഹാരവും വേണ്ട, പോയി കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു ബെഡ്റൂമിൽ ചെന്നപ്പോൾ ഡൺലപ്പ് തവളകൾ അവിടെയും. അപ്പോഴാണ് ചോദിക്കുന്നേ, തവള നിന്നെ വിട്ടു നീങ്ങുവാൻ എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത്? എന്ത് മറുപടി? ഒരു ദിവസം കൂടെ തവളെ കെട്ടിപ്പിടിച്ച് ഞാൻ കടന്നോട്ടോ എന്ന് പറയുമ്പോട്ടെ. തവളയോടുള്ള സ്നേഹമല്ല, മലയാളത്തിൻ്റെ ഭാഷയുണ്ടല്ലോ, മോൻ ചത്താൽ സാരമില്ല, മരുമോടെ ദുഃഖം കാണണം. ഒരു ദിവസം കൂടി ഇസ്രയേലിനെ പീഡിപ്പിക്കാൻ സ്നേഹിതാ, നിന്റെ വിശ്വാസത്തിന് പ്രയോജനമില്ല. ഹൃദയത്തെ സ്പർശിക്കാത്ത വിശ്വാസം വിശ്വാസമല്ലെന്ന് വിശ്വസിക്കുന്നു. കരകളി നിന്റെ ഹൃദയത്തിനകത്ത് ക്രിസ്തു സാച്ചുറേറ്റ് ചെയ്യണം. അതാണ് എഫേസ്യർ 3:17. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. ദൈവത്തിന് സ്തോത്രം. കൈ അനക്കാതെ, കാലനക്കാതെ, ശ്വാസം വിടാതെ, ഇമ വെട്ടിക്കാതെ, കാന്തത്തിന്റെ കീഴിൽ കല്ലിശേരി കവലയിൽ കൈ നീട്ടി നിൽക്കുന്ന യേശു അല്ല നമ്മുടെ യേശു, നമ്മുടെ അകത്ത് വസിക്കുന്ന യേശുവാണ്. എത്ര പേർക്ക് അത് വിശ്വാസമുണ്ട്? അതുകൊണ്ട് ക്രൈസ്റ്റ് ഡ്വെല്ലത്ത് ഇൻ യു ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് അതേ ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ട് ഫറവോന് പ്രയോജനമില്ല. ഐ ഡോണ്ട് നോ ഗോഡ്, ഇങ്ങനെയുള്ളവൻ ബുദ്ധിപരമായി അറിഞ്ഞതുകൊണ്ടും പ്രയോജനം ചെയ്തില്ല. നെക്സ്റ്റ്, 1 Kings 3:7 പ്ലീസ്. രാജാക്കന്മാരുടെ 1:3 വായിക്കൂ.
എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലൻ, അത്രേ കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല.
ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞ അടുത്ത മനുഷ്യൻ സോളമൻ രാത്രി ദർശനത്തിൽ ഗിബിയോനിൽ വെച്ച പ്രത്യക്ഷത. മണേ, ആസ്ക് മീ വാട്ട് യു നീഡ്, നിനക്ക് എന്ത് വേണം? അവൻ്റെ മറുപടി, കർത്താവേ, ദൈവമേ, നീ എന്നെ രാജസ്ഥാനത്ത് കൊണ്ടുവന്നല്ലോ, ഞാൻ ഒരു ബാലൻ, അത്രേ കാര്യാദികൾ നടത്തുവാൻ എനിക്ക്. ഐ ഡോണ്ട് നോ, അതിന് മനോവിനയത്തിൻ്റെ അജ്ഞത എന്ന് പറയും. കൈൻ്റേത് മത്സരത്തിൻ്റെ അജ്ഞത, ഇസഹാക്കിൻ്റേത് മരണത്തിൻ്റെ അജ്ഞത, പിന്നെ ഫറവോൻ്റേത് മറുതലിപ്പിൻ്റെ അജ്ഞത, ഇവിടെ ശലോമോൻ്റേത് മനോവിനയത്തിൻ്റെ അജ്ഞത. കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല, അത് മനസ്സിൻ്റെ വിനയമാണ്. ഇന്ന് രാത്രിയിൽ മനോവിനയമുള്ളവരുടെ മേൽ ദൈവം തൻ്റെ കൃപ പകരും. കാമേൻ, അറിവില്ല, ആ അറിവുകേട് സമ്മതിച്ചാൽ ദൈവിക ശക്തി നിൻ്റെ മേൽ ഇന്ന് രാത്രി പകരും. കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രൊമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോഴല്ലേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, ഐ മീൻ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷനും പ്രൊമോഷനും കിട്ടുന്നത്. എന്നാൽ ഡിസ്ക്വാളിഫിക്കേഷൻ അഥവാ അൺവർത്തിനെസ്, അയോഗ്യതകളെല്ലാം കൊണ്ടുവരാമെങ്കിൽ പരിഗണിക്കുന്ന ഒരൊറ്റ കമ്പനിയുള്ളൂ അവിടെ ഇന്ന് രാത്രി നമ്മൾ കൂടി വന്നിരിക്കുന്നത്. നാല് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന്, യോഹന്നാൻ സ്നാപകൻ, എന്നിലും ബലമേറിയവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനെ കുറിച്ച് യേശു പറയുന്നു, അവൻ ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്കായിരുന്നു. സ്ത്രീകൾ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. 2, സുബേദാർ, സെഞ്ചൂരിയൻ, ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ
യോഗ്യനല്ല.
കാലേ ചെരുപ്പ്, കയ്യെ മോതിരം, മുഖത്ത് ചുമ്മനം, മേൽത്തരമായി അങ്കി. 3, മുടിയൻ പുത്രൻ, പ്രോഡിഗൽ സൺ, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ. ആ മേൻ, അവനെ മുഖത്ത് ചുമ്മനം കിട്ടുന്നു, അവന് ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ശതാധിപൻ പറയുന്നു, പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ സ്നാപകൻ പറയുന്നു, ചെരുപ്പിൻ്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. മുടിയൻ പുത്രൻ പറയുന്നു, ആ മേൻ, നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ആ മേൻ. പൗലോസ് പറയുന്നു, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോൽ എന്ന പേരിന് യോഗ്യനല്ല. അവനാണ് ഏറ്റവും ശ്രേഷ്ഠ അപ്പോസ്തലനായി തീരുന്നെങ്കിൽ നമ്മുടെ സകല പൊങ്ങച്ചങ്ങളും ഒന്ന് മാറ്റി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ താഴാമോ? ദൈവകൃപയുടെ മഴ 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 നിന്റെ മേൽ ചൊരിയും. ദൈവത്തിന് സ്തോത്രം. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മകളവർക്ക് കൃപ നൽകുന്നു. ഹല്ലേലൂയാ. പൊടിയും വെണ്ണീറുമായ ഞാൻ ഒരു ചെള്ളിനിയല്ലേ, ഒരു ചത്ത നായയല്ലേ ഇസ്രായേൽ രാജാവ് അന്വേഷിക്കുന്നതെന്ന് പറയത്തക്കതുപോലെ താഴ്ത്തിയ ദാവീദിനെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് രാത്രി നിന്നെ അനുഗ്രഹിക്കുന്നു. പാരമ്പര്യ പൊങ്ങച്ചം, എഡ്യൂക്കേഷൻ പൊങ്ങച്ചം, സകലതും മാറ്റിക്കൊണ്ട് ഐ ആം അൺവർത്തി, അൺവർത്തിനെസ് അക്സെപ്റ്റ് ചെയ്താൽ അനുഗ്രഹിക്കും ദൈവം സോളമനെ ഉയർത്തി അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദ ബുക്ക് ഓഫ് ജോബ് chapter 32:22, യോബിന്റെ പുസ്തകം 32-ാം അധ്യായം 22-ാം വാക്യം വായിക്കൂ.
മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ.
ഐ ഡോണ്ട് നോ ഫ്ലാറ്ററിങ്. മുഖസ്തുതി പറയാൻ എനിക്ക്
അറിഞ്ഞുകൂടാ.
ബ്ലസ്ഡ് ഇഗ്നറൻസ്. അടുത്തത്,
അങ്ങനെ ചെയ്താൽ,
അങ്ങനെ ചെയ്താൽ
എന്റെ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ നീക്കിക്കളയും.
അങ്ങനെ മനുഷ്യനെ പുകഴ്ത്തിയാൽ സൃഷ്ടാവ് ക്ഷണത്തിൽ എന്നെ
നീക്കിക്കളയും.
അതൊരു ബ്ലസ്ഡ് ഇഗ്നറൻസ്. ചിലർക്ക് മുഖസ്തുതി പറയാനേ അറിയാവൂ. ചന്ദ്രനെ പോലെ നിൻമുഖം അങ്ങനെ പുകഴ്ത്തി 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 പറയല്ലേ മക്കളെ. സകല മനുഷ്യരോട് നന്ദിയുള്ളവരായിരിക്കണം, എന്നാൽ പുകഴ്ത്തപ്പെടാൻ യോഗ്യൻ നമ്മുടെ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ. ആരാധനയ്ക്ക് യോഗ്യൻ ദൈവത്തിന് സ്തോത്രം. നിനക്ക് ഒരു പുതുള്ളി പച്ചവെള്ളമെങ്കിലും തന്നിട്ടുള്ള വ്യക്തിയോട് നന്ദി പറയണം. പക്ഷേ ആരാധിക്കേണ്ടത് ദൈവത്തെ മാത്രമേ ഉള്ളൂ. രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും മുടങ്ങാതെ തരുവാൻ ഒരു കാക്കയെ ദൈവം ഏലിയാവിന് വേണ്ടി ക്രമീകരിച്ചില്ലേ? ആ കാക്കയുടെ കയ്യിൽ നിന്ന് അപ്പം ഇറച്ചി വാങ്ങിയിട്ട് ഏലിയാവ് എന്തോ പറഞ്ഞത്? എൻ മനമേ കാക്കയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അതിൻ്റെ വിശുദ്ധ ചുണ്ടുകളെ വാഴ്ത്തുക. അല്ലല്ല, കാക്കകൾ വരും, കാക്കകൾ പോകും, കാക്കയെ വാഴ്ത്തരുത്. കാക്ക അയച്ച ദൈവത്തെ മാത്രമേ വാഴ്ത്താവൂ. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കുവാൻ ദൈവം തന്നെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഗബ്രിയേലെ സ്തോത്രം, മീഖായേലെ സ്തുതി പറയരുത്. ദൂതനെ അല്ല വാഴ്ത്തേണ്ടത്, ദൂതനെ അയച്ച ദൈവത്തെ സ്തുതിക്കൂ. നമ്മുടെ സഭായോഗങ്ങളിൽ, പ്രാർത്ഥനാ യോഗങ്ങളിൽ, മീറ്റിംഗുകളിൽ വ്യക്തികൾക്കല്ല പ്രാധാന്യം, ആ വ്യക്തികളെ ഒരുക്കിയ ദൈവത്തിനാണ് പ്രാ. അത് വിശ്വസിച്ച് കൈയൊന്ന് ഉയർത്തിയാൽ, കൈയൊന്ന് ഉയർത്തി നമ്മുടെ കർത്താവിനെ ആരാധിക്കുവേ. പ്രൈസ് ഓൾ ഗ്ലോറി ആൻഡ് ഓണർ ആൻഡ് പ്രൈസ് അൺടു ഹിസ് നെയിം അലോൺ. ഹി ഈസ് വർത്തി ഫോർ വർഷിപ്പ്. നമ്മുടെ കർത്താവ് ആരാധന കൊതിയനല്ല, ആരാധനയ്ക്ക് യോഗ്യൻ. മുഖസ്തുതി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അത് ബ്ലസ്ഡ് ഇഗ്നറൻസ്. നെക്സ്റ്റ് സാം 71 ആൻഡ് വേഴ്സ് 15 പ്ലീസ്. 71-ാമത്തെ സങ്കീർത്തനത്തിന്റെ 15-ാം വാക്യം വായിക്കൂ. സാം 71 ആൻഡ് വേഴ്സ് 15.
എന്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും. എന്റെ വായ ഇടവിടാതെ നിന്റെ നീതിയെയും രക്ഷയെയും വർണ്ണിക്കും, അവയുടെ സംഖ്യ എനിക്ക് അറിഞ്ഞുകൂടാ.
ഐ ഡോണ്ട് നോ. മനുഷ്യനെ പുകഴ്ത്താൻ അറിയുന്നില്ല. മറുഭാഗം, എന്റെ കർത്താവ് ചെയ്ത നന്മകൾക്ക് എങ്ങനെ സ്തുതി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദ ലോർഡ്. ആരാധിക്കുമ്പോൾ അവരുടെ, എന്റെ കർത്താവ് ചെയ്ത ഉപകാരങ്ങളുടെ ആകത്തുക എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ കർത്താവ് ചെയ്ത എത്ര ഉപകാരങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് നന്ദി പറയുവാൻ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ലെങ്കിൽ അതൊരു അനുഗ്രഹിക്കപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. 103-ാം സങ്കീർത്തനം ഓർമ്മയുണ്ടോ? കാണാതെ പറഞ്ഞ് എൻ മനമേ ഹോവയെ, എന്റെ സർവാന്തരംഗമേ അവന്റെ, എൻ മനമേ ഹോവയെ. അടുത്ത വാചകം, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ഉപകാരം കൊണ്ട് വർണ്ണിക്കാൻ തുടങ്ങി. ആ മെയിൻ, അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നു, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, ജീവനെ നാശത്തുനിന്ന് വീണ്ടെടുക്കുന്നു, ദയയും കരുണയും നിന്നെ. ഇങ്ങനെ ഉപകാരം വർണ്ണിച്ചു 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 വരവേ 5-ാം വാക്യത്തിൽ പടുകളവൻ യൗവനക്കാരനായി. 103:5 കാണാൻ പറയാമോ? നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കൊണ്ട് അവൻ നിന്റെ. നല്ല പടുകളവനായിരുന്ന കാലത്താണ് 103-ാം സങ്കീർത്തനം എഴുതിയത്. പക്ഷെ ഉപകാരം വർണ്ണിച്ചപ്പോ കഴുകനെ പോലെ യൗവനം പുതുകി. ഈ മനുഷ്യനാ 102 എഴുതിയത്. അന്ന് ഏത് ജന്തുവിന്റെ കൂട്ടാ ഇരുന്നത് നോക്ക്. 102:6-7. ഞാനോ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു, കണ്ട് ശൂന്യ സ്ഥലത്തെ മൂങ്ങാ പോലെ തന്നെ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരികിലോ. ഇതിന് ഡിപ്രഷൻ എന്ന് പറയും. ഓൾ ഇൻ ദ ഡെസർട്ട്, പെലിക്കൻ ഇൻ ദ വിൽഡർനെസ് ആൻഡ് എ ലോൺലി സ്പാരോ ഓൺ ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. വേഴാമ്പലാണേ, കുരികിലാണേ, ആമേ മൂങ്ങയാമേ, ഇങ്ങനെ കിടന്ന് എഴുതിയ 102. 103 കയറിയപ്പോൾ പറയാ ഒരു വിവരം അറിഞ്ഞു, ഞാനിനി വേഴാമ്പലല്ല, ഞാനിനി മൂങ്ങയല്ല, ഞാനിനി ലോൺലി സ്പാരോ അല്ല, ഞാൻ യൗവനക്കാരനായ കഴുകനായി. മൂങ്ങായ കഴുകനാക്കുന്ന മരുന്ന് ഏതാന്ന് പഠിച്ചാൽ ഇന്ന് രാത്രി യോഗത്തിന് വന്നത്, ഈ കോൺഫറൻസ് വന്നത് നന്നായി. സഹോദര സഹോദരി, വേദനകളുടെ നൂലാമാലകളിൽ പെട്ട് ഒരു മൂങ്ങായ പോലെ UK കോൺഫറൻസ് വന്ന നീ ആരാധന കഴിഞ്ഞ നാളെ പോകുമ്പോൾ മൂങ്ങയായി വന്ന നീ കഴുകനായി പോകണം, കഴുകനായി പോകണം. എങ്ങനെ? ഓഹോ, ഇതേത് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും മൂങ്ങയായിട്ട് വരുവാ കഴുകൻ? ഇത് പച്ചമരുന്നല്ല, ഉണക്കമരുന്നല്ല, ഇംഗ്ലീഷ് മരുന്നല്ല, കോട്ടക്കൽ ആര്യ വൈദ്യശാലയല്ല, തിരുമല്ല, ഇതൊരു ടെക്നിക്കേ ഉള്ളൂ. സ്തോത്രം. 102 ഉപദ്രവങ്ങളുടെ വർണ്ണനയാ. അതില്ല, ഇതില്ല, ഉപദ്രവം ഉപദ്രവം. നെഗറ്റീവ് പോയിന്റ്സ് മാത്രം ചിന്തിച്ചാൽ നീ ഇന്നും മൂങ്ങയാണ്. ചില ആളുകൾക്ക് നെഗറ്റീവ് പോയിന്റ്സേ ഉള്ളൂ. അതില്ല, ഇതില്ല, എൻ്റെ കുഞ്ഞത്രയും പഠിച്ചില്ല, എൻ്റെ കൊച്ചിൻ്റെ കല്യാണം കഴിഞ്ഞില്ല, എനിക്ക് അത്രയും പഠിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ വീട്ടിൽ ഡൈനിങ് ടേബിളിൽ കറങ്ങി വരുന്നു, അവിടെ അവയിൽ വെച്ച ഇവിടെ വരും, എനിക്ക് എത്തിയെടുക്കണം, എന്തോ ഒരു പ്രോബ്ലമാണ്, എന്നെല്ലാം പ്രശ്നം. ഇങ്ങനെ ഇരുന്ന ആൾക്ക് പോയ വഴിക്ക് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായാൽ മൂങ്ങാനിരുന്ന് മൂങ്ങാടെ തലയിൽ ഒരു തേങ്ങ ഇങ്ങനെയാണ്. എന്നാൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവം ചെയ്ത നന്മയ്ക്കൊന്ന് സ്തോത്രം ചെയ്തേ. നിനക്ക് വിസ പ്രോബ്ലം ഉണ്ട്, കടഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, പാസ്പോർട്ട് പ്രോബ്ലമുണ്ട്, കുഞ്ഞുങ്ങളുടെ പ്രോബ്ലമുണ്ട്. പക്ഷേ രാവിലെ കിടക്കുന്ന എഴുന്നേൽക്കുമ്പോഴുണ്ടല്ലോ, ടോയ്ലറ്റിലോട്ട് പോകുന്നതിന് മുമ്പ്, ബാത്റൂമിൽ പോകുന്നതിന് മുമ്പ്, വാഷ് ബേസിന് പോകുന്നതിന് മുമ്പ് താഴോട്ടിനെ നോക്കിക്കൊണ്ട് ആരുടെ കാലയിലാണ് നിൽക്കുന്നത് നോക്കണം. ഡ്യൂപ്ലിക്കേറ്റ് കാലാണോ? എൻ്റെ കാലയിലാണെങ്കിൽ അപ്പച്ച എൻ്റെ കാലയിൽ നിന്ന് നിൽക്കാൻ കൃപ തന്നതിനാ ദൈവത്തിന് സ്തോത്രമെന്ന് പറയും. ഒരു തലവേദന വരുമ്പോൾ ഇടിച്ച് പിഴിഞ്ഞ് ചീത്ത പറയാതെ ഒരു മരുന്ന് ഉപയോഗിച്ചില്ലേ, കർത്താവേ എനിക്കൊരു തല ഉണ്ടല്ലോ, അതിനായി സ്തോത്രം. മറ്റ് ചില ആളുകൾ പ്രണയ നൈരാശ്യത്തിലൊക്കെ തല കളയും, പിന്നെ പോലീസിനാ തലവേദന. എൻ്റെ തലവേദന ആർക്കും ഞാൻ കൊടുത്തില്ലല്ലോ, അതിനായി സ്തോത്രം. തല കറക്കം വന്നിട്ടില്ലേ സഹോദരി സഹോദര? ആ കറങ്ങി കറങ്ങി വന്നിട്ട് എത്ര ദിവസം തല കറങ്ങിയിട്ടും ഈ കണ്ണ് പുറകെ പോയിട്ടുണ്ടോ? ഒറിജിനൽ കറങ്ങിയ പുറകെ പോകും. തലകറക്കമുള്ള സഹോദര സഹോദരി, നിന്റെ കണ്ണ് മുമ്പിലായതിനാൽ ഒരു അല്ലേലൂയ പറയണം. അങ്ങനെ നന്മയ്ക്കായി ഉപകാരത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെയാ മൂന്ന കഴുകനാകുന്നത്. ഒറ്റ സഹോദരൻ പെർഫെക്റ്റ് അല്ല, ഒറ്റ സഹോദരി പെർഫെക്റ്റ് അല്ല. കുറ്റം മാത്രം പറയാൻ പഠിക്കരുത്, ദോഷയ്ക്ക് തിരക്കുകളാകരുത്. നമ്മുടെ കർത്താവ് കാണിച്ച മാതൃക, നിന്റെ ഓടിയത് അധ്വാനിച്ചത് ഒക്കെ ഞാൻ അറിയുന്നു, പ്രശംസിച്ചിട്ട് പിന്നെ പറയും. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാൻ, നല്ലതായിട്ടൊരു ജീവിതം നയിക്കണമെങ്കിൽ കൂട്ടുവിശ്വാസികളുടെ നന്മയെ ആസ്വദിക്കണം. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ, നന്മയെ ആസ്വദിക്കണം. ഒറ്റ കുട്ടികളും പെർഫെക്റ്റ് അല്ല. ഒരു വിഷയത്തിന് തോറ്റു കഴിഞ്ഞാൽ ഉടൻ എടാ കഴുതേ, എടി കഴുത എന്ന് കയറി വിളിക്കരുത്, മനസ്സിലായോ? കഴുതയുടെ അമ്മ ആരാന്നറിയാമോ? ഓക്കെ, ബെടാ കഴുത എന്നല്ലേ, ചോട്ടാ കഴുത. പിന്നെയും മോളെ മോനെ, കഴിഞ്ഞ പ്രാവശ്യം സയൻസിന് നല്ല മാർക്ക് കിട്ടിയില്ലേ, ഇപ്പം എന്താ അങ്ങനെ സംഭവിച്ചത്? മോനെ, കഴിഞ്ഞ പ്രാവശ്യം മാത്സിന് നല്ല മാർക്ക് കിട്ടിയായിരുന്നല്ലോ. അത് പറയുമ്പോൾ കുട്ടിക്കൊരു തഞ്ചമില്ലേ. എൻ്റെ മമ്മി എൻ്റെ പപ്പ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അധ്വാനിച്ചതിനെ അഭിനന്ദിച്ചു. അതിൻ്റെ കൂടി ഇതുകൂടെ പറയുമ്പോൾ അതാ പ്രയോജനം. ദോഷം മാത്രം കാണാനായിട്ടിരിക്കരുത്, നന്മയും കൂടെ കാണണം. ഒരു സൺഡേ സ്കൂൾ ടീച്ചർ പഠിപ്പിച്ചു, യേശു കരഞ്ഞു, യേശു ശപിച്ചു, യേശു കോപിച്ചു, ജീസസ് വെപ്റ്റ്, ജീസസ് ഗോട്ട് അനോയിഡ്, ആൻഡ് ജീസസ് വാസ് ആംഗ്രി, ആൻഡ് ജീസസ് കിസ്ഡ്, ജീസസ് നെവർ ലാഫ്ഡ്. യേശു ചിരിച്ചില്ലെന്ന്. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു കൊച്ചു ചെറുക്കനാ, തീരെ കുഞ്ഞല്ല, ബാലകൻ പറഞ്ഞു, അല്ല യേശു ഇപ്പം ചിരിച്ചു. സൺഡേ സ്കൂൾ ടീച്ചർ പറഞ്ഞു ചിരിച്ചില്ല, കുട്ടി പറഞ്ഞു ചിരിച്ചു. കൻ യു പ്രൂവ്? യെസ് ഐ കൻ പ്രൂവ്. അവൻ ഇങ്ങോട്ട് വന്നു, മാത്യു 18 തുറന്ന് കാണിച്ചു. സാറേ നോക്ക്, അവൻ തുറന്ന് കാണിച്ചതാ. പുരുഷാരത്തിന് നടുവിൽ വെച്ച് യേശു ഒരു ശിശുവിനെ വിളിച്ചില്ലേ സാർ? വിളിച്ചു. ശിശുവിനെ അരികെ നിർത്തി പ്രസംഗിച്ചില്ലേ സാർ? പ്രസംഗിച്ചു. സാറേ ചിരിച്ചുകൊണ്ട് വിളിച്ചാലേ പിള്ളേർ അടുത്ത് വരൂ, അല്ലെ പിള്ളേർ ഓടുമെന്ന് പറഞ്ഞു. വവാ മോനെ, വവാ മോളെ, കരങ്ങളടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ചിരിച്ചോണ്ട് വാ മോനെ, വാ മോളെ. യേശു ചിരിച്ച് ദൈവത്തിന് സ്തോത്രം. കുഞ്ഞുങ്ങളുടെ നന്മയെ ആസ്വദിക്കണം. ഒരൊറ്റ ഭർത്താവും പെർഫെക്റ്റ് അല്ല, ഒരു ഭാര്യയും പെർഫെക്റ്റ് അല്ല. എല്ലാ ഭർത്താക്കന്മാർക്കും ഇംപെർഫെക്ഷൻ ഉണ്ട്, എല്ലാ ഭാര്യമാർക്കും ഇംപെർഫെക്ഷൻ ഉണ്ട്, അറിയാമോ? ദൈവത്തിന് സ്തോത്രം. ദ സക്സസ് ഇൻ ദ ക്രിസ്ത്യൻ മാരേജ് ലൈഫ് ഈസ് നോട്ട് ലുക്കിംഗ് ഫോർ ദ ബെസ്റ്റ് പാർട്ട്ണർ, ബട്ട് ട്രൈ ടു ബിക്കം ദ ബെസ്റ്റ് പാർട്ട്ണർ. യോഗ്യതയോ എല്ലാം തികഞ്ഞൊരു പങ്കാളിയെ നോക്കരുത് സഹോദര. നീ യോഗ്യത തികഞ്ഞൊരു പങ്കാളിയാകാൻ നീ ശ്രമിക്കണം. യോഗ്യത മാത്രമുള്ള ഒരു ഭർത്താവിനെ നോക്കരുത്, യോഗ്യതയുള്ള ഒരു ഭാര്യയായി തീരുവാൻ നീ ശ്രമിക്കണം. ദൈവത്തിന് സ്തോത്രം. ABCD സകല യോഗ്യതകളും ഒത്ത ഒരു വ്യക്തി ലോകത്തിലില്ല. ഈ അടുത്ത കാലത്ത് ഒരു മെത്രാച്ചൻ ഒരു വീട്ടിൽ ചെന്ന് താമസിച്ചപ്പോൾ അവർ പറഞ്ഞു, മെത്രാച്ചൻ ഒത്തിരി സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ, ഞങ്ങളുടെ പിന്നെ ചെറുക്കനൊരു പെണ്ണിനെ നോക്കണം എവിടെങ്കിലും. എന്താ യോഗ്യത? ഏജ്, ബ്യൂട്ടി, ക്യാരക്ടർ, ABCD, എഡ്യൂക്കേഷൻ, ഫെയർ, എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മെത്രാച്ചൻ പറഞ്ഞത്, ഇങ്ങനൊരു പെണ്ണ് ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ താടിയും വളർത്തി മുടിയും വളർത്തി ഞാൻ നടക്കുമായിരുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലയോ ഞാനും എത്രാനായി തീർന്നത്. അതുകൊണ്ട് ലോകത്തിൽ ഓമേ സ്തോത്രം, ഞാൻ മുടിയും താടിയും ഒക്കെ വളർത്തേണ്ടി വന്നത് ഇങ്ങനൊന്നിനെ ഇല്ല. അതുകൊണ്ട് നെവർ ലുക്ക് ഫോർ പെർഫെക്ഷൻ, ബട്ട് ട്രൈ ടു ബിക്കം പെർഫെക്റ്റ്. ഞാൻ കല്യാണം നടത്തുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, ബിഫോർ എൻ്ററിങ് ടു മാരേജ് ഓപ്പൺ യുവർ ഐസ് വൈഡ് ആൻഡ് സീ യുവർ പാർട്ട്ണർ, ആഫ്റ്റർ ദ മാരേജ് ലുക്ക് ഈച്ച് അതർ വിത്ത് ഹാഫ് ഐസ് ക്ലോസ്ഡ്. കല്യാണം ആലോചിക്കുമ്പം ചെറുക്കനും പെണ്ണും കാണാനൊക്കെ വരുമ്പോഴുണ്ടല്ലോ, കണ്ണ് തുറക്കാവുന്നിടത്തോളം തുറന്ന് കാണാവുന്നിടത്തോളം അങ്ങ് കാണുക, പിന്നെ കല്യാണം കഴിച്ചാൽ മതി. കല്യാണം കഴിച്ചാൽ പിന്നെ പകുതി കണ്ണടച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാവും. ഫോർഗെറ്റ്, ഇപ്പം ഇരുന്ന് നോക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്, ഫോർഗെറ്റ് ദ നെഗറ്റീവ് പോയിന്റ്സ് ഓഫ് ലൈഫ് ആൻഡ് അപ്രീഷിയേറ്റ് ദ പോസിറ്റീവ് പോയിന്റ്സ് ഓഫ് ലൈഫ്. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. എനിക്ക് വളരെ പരിചയമുള്ള ഒരു ദൈവദാസനുണ്ട്, എൻ്റെ ഒരു ടീച്ചറായിരുന്നു അദ്ദേഹം. WPHD എടുത്ത ഒരു ബ്ലൈൻഡാണ്, EV ജോസഫ് എന്ന പത്തനാപുരത്തിനടുത്ത് കലഞ്ഞൂറുകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് അപ്പം ഇപ്പോൾ മരിച്ചുപോയി. എന്നെ പഠിപ്പിച്ചതാണ്. ഞാൻ ചോദിച്ചു, സാർ എങ്ങനെ ഈ ഫാമിലി പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്? തനി പറഞ്ഞു, ഒരു ഭർത്താവിൻ്റെ കുറ്റമെല്ലാം പറഞ്ഞുകൊണ്ട് ഭാര്യ വരുവാ, അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കും. കേട്ട ശേഷം ഇത്രയേ ഉള്ളൂടി ഇല്ല, ആ അത്രയേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പേപ്പർ എടുത്ത് കൊടുക്കും, നിന്റെ ഭർത്താവിൻ്റെ കുറ്റമെല്ലാം ഒന്ന് എഴുതി. എഴുതി വന്നപ്പോൾ 10 പോയിൻ്റാണ്, 10 ഉറ്റത്തി കൂടുതൽ ഒരു ഭർത്താവിനും ഇല്ല. അപ്പൊ അതല്ല, ഇനിയും തീർന്നു തീർന്നു. മറുവശം ഒന്ന് തിരിച്ചു വെച്ച മോളെ, അത് വെച്ചു, നിന്റെ ഭർത്താവിൽ വല്ല നന്മയുണ്ടോ ഒന്ന് കാണും. നിർഗുണ പരബ്രഹ്മം എന്ന് പറഞ്ഞ ഒറ്റ ഏറെ ആ മീൻ കാരണം ഇവിടെ തിളച്ചല്ലേ ഇങ്ങോട്ട് വരുന്നത്. മോളെ ഞാൻ എടുത്തോണ്ട് വന്ന പേപ്പർ എടുത്തോണ്ട് വന്നു. അപ്പൊ അങ്ങോട്ട് തന്നെ ചോദിക്കും, ഈ അവന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ദേഹമെല്ലാം പഴുത്ത് വ്രണമായി, മൂക്ക് പൊത്തി, അടുത്തോട്ട് വരാൻ കഴിയാത്ത നിലയിൽ ദൂരെ മാറി നിന്ന ചരിത്രം നീ വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. അങ്ങനെയുള്ള അസുഖം വല്ലതും നിന്റെ ഭർത്താവിനുണ്ടോ? ഇല്ല. എഴുതടി, ഗുണം നമ്പർ 1, നാറ്റമില്ല എന്നൊക്കെ. ആമേ, നിന്റെ പിള്ളേരുടെ സ്നേഹമാണോ? ആണ്. എഴുതടി, ഗുണം നമ്പർ 2, പിള്ളേരുടെ സ്നേഹമാണ്. ഇനി നീ വെക്കുന്ന ആഹാരം കഴിക്കും, അയ്യോ വെച്ചു വെക്കാത്ത താമസം, മൊത്തം തിന്നിച്ചു. എഴുതടി, ഗുണം നമ്പർ 3, ആഹാരം കഴിക്കും. 10 ദോഷം പറഞ്ഞവളെ കൊണ്ട് 10 ഗുണം എഴുതിപ്പിക്കും. നിന്റെ നല്ല കാലത്തിന് അവനെ കിട്ടിയത് അല്ലേ വേറെ നിന്റെ പുറകെ പോയാ വേഴ്സ് ഇതിനേക്കാൾ. അതുപോലെ പരസ്ത്രീ കണ്ടപ്പോൾ വെളുത്ത പല്ലും ചുമന്ന ചുണ്ടും കറുത്ത മുടിയും കണ്ടപ്പോൾ നിനക്ക് തോന്നി അതായിരുന്നു നല്ലതെന്ന്. മക്കളെ, തെറ്റിപ്പോയി. നിന്റെ ഭാര്യ ഗുഡ് ലുക്കിംഗ് അല്ലായിരിക്കും, പക്ഷെ നീ മാത്രമേ അവൾക്ക് ഭർത്താവായിട്ടുള്ളൂ. ദൈവത്തിന് നീ സ്തോത്രം ചെയ്യൂ. അത്യുന്നതിന് അബദ്ധം പറ്റിയില്ലെങ്കിൽ ലഭിച്ച പങ്കാളിക്കായി നീ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇങ്ങനെ ആമേൻ. തലവേദനയിലും നന്മ, തലകറക്കത്തിലും നന്മ, ശരീരത്തിൽ നന്മ, മക്കളിൽ നന്മ, സഹവിശ്വാസത്തിൽ നന്മ, ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നന്മ ആസ്വദിക്കാമെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിന്റെ യൗവന കഴുകനെ പോലെ പുതിയ വരും. ആമേൻ. അന്റെ ദൈവം എനിക്ക് ചെയ്ത നന്മയുടെ ആകത്തുക എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പാടാൻ സമയമില്ല, വർണ്ണിച്ചിടാൻ എനിക്കെന്റെ നാവ് എണ്ണി തീർത്തിടാമോ ചെയ്തു. ഐ ഡോണ്ട് നോ ടു കൗണ്ട് ഹിസ് ബ്ലെസ്സിങ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അങ്ങനെ ദൈവിക നന്മകളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും. ഇനിയും മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 26:74, മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 74-ാമത്തെ വാക്യം വായിക്കൂ. Matthew 26:74.
അപ്പോൾ അവൻ,
yes,
ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല.
I don't know this man. അരുമശിഷ്യൻ, 3.5 കൊല്ലം കൂടെ നിന്നവൻ, പ്രിയോനാ ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രയെന്ന് വെളിപ്പെടുത്തിയത്. ആ അനുഗ്രഹിച്ചവൻ, കൂടെ നടന്നവൻ, സന്തത സഹചാരിയാണ്. എന്നാൽ ഒരു വേലക്കാരുടെ മുൻപിൽ വെച്ചുകൊണ്ട് നീ അവനെ ഇപ്പോ അവൻ്റെ അനുയായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഐ ഡോണ്ട് നോ, ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ദൈവ പൈതലേ, സഹോദര സഹോദരി, ഒരുപക്ഷെ നിന്റെ വാക്കുകൊണ്ട് നീ പറഞ്ഞു കാണത്തില്ല ഞാൻ അവനെ അറിയുന്നില്ല. പക്ഷേ പാപം ചെയ്യാൻ ഒരവസരം നിന്റെ മുൻപിൽ വരുമ്പോൾ നിന്റെ അകത്ത് വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ആത്മാവ് പറയും, മോനെ ഡോണ്ട് ഡു ദാറ്റ്, മോളെ ഡോണ്ട് ഡു ദാറ്റ്. അപ്പോൾ നീ അതിനെ ഓവർലുക്ക് ചെയ്തുകൊണ്ട് നോ ഐ വിൽ ഡു ഇറ്റ് എന്ന് പറയുമ്പോൾ, നീ വാക്കുകൊണ്ട് പറഞ്ഞില്ലെങ്കിലും നിന്റെ പ്രവൃത്തി കൊണ്ട് നിന്റെ അരുമനാഥനെ നിഷേധിക്കുകയാണ്. മനസ്സിലാക്കിയവർക്ക് അഞ്ഞ ദൈവത്തെ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നോട് പറയുന്നു, ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഡു ദാറ്റ്. പാപമാണ് മക്കളെ, പാപമാണ് മക്കളെ. ആത്മാവ് അകത്ത് വസിക്കുന്നെങ്കിൽ പാപത്തെ വിലക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കും. അപ്പോൾ നീ അതിനെ അവഗണിച്ച്, തണവൽഗണിച്ചുകൊണ്ട് വീണ്ടും അപാപം ചെയ്യുമ്പോൾ, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് നോ. അങ്ങനെ നമ്മുടെ വാക്കുകൊണ്ട് മാത്രമല്ല, പ്രവൃത്തി കൊണ്ട് പോലും ക്രിസ്തുവിനെ അറിയുന്നില്ലെന്ന് പറയുവാനിടയാക്കരുത്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. അതിനാണ് മനഃപൂർവമായ യജ്ഞത. അപ്പോൾ മലയാള പദത്തിൽ മാ കൊണ്ട് ആരംഭിക്കുന്ന നിലയിലാണ് ഞാൻ ഈ സന്ദേശം നിങ്ങളോട് പറയുന്നത്. അപ്പോൾ പറവോന്റെ അജ്ഞത എങ്ങനെ? അതേ, ആദ്യത്തെ കൈയിൻ്റെ അജ്ഞത മത്സരത്തിൻ്റെതാണ്, ഇസഹാക്കിൻ്റെ അജ്ഞത മരണ ദിവസത്തിൻ്റെതാണ്, പിന്നെ പറവോന്റെ അജ്ഞത മറുതലിപ്പിൻ്റെതാണ്, ശലോമോന്റെ അജ്ഞത മനോവിനയത്തിൻ്റെതാണ്, പിന്നെ നമ്മൾ വായിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ മുഖസ്തുതിയുടെ അജ്ഞത, 71-ാം സങ്കീർത്തനത്തിൽ മഹത്തീകരണത്തിൻ്റെ അജ്ഞത, ഇവിടെ മനഃപൂർവമായ അജ്ഞത. ഇനി ഏറ്റവും ഒടുവിൽ മഹോന്നതന്റെ അജ്ഞത, മഹോന്നതന്റെ അജ്ഞത. Matthew 25:12 വേഗം വായിക്കാം. Matthew 25:12,
അതിനെ അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല, സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു.
ഐ ഡോണ്ട് നോ യു. 10 കന്യകമാരാണ്, 10 ഒരു മണവാളിനെ മാത്രം തേടിപ്പോയി, 10 പേര് ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കിടക്കുന്നു, ഒരുമിച്ച് മയങ്ങുന്നു, ഒരുമിച്ച് ഉറങ്ങുന്നു, ഒരുമിച്ച് ശബ്ദം കേൾക്കുന്നു, ഒരുമിച്ച് എഴുന്നേൽക്കുന്നു, ഒരുമിച്ച് വിളക്ക് കത്തിക്കുന്നു. 10 പേരുടെ വിളക്ക് കത്തി, പക്ഷേ 5 പേരുടെ വിളക്ക് കെട്ടുപോയി. അവരെ മറ്റുള്ളവരോട് ചോദിച്ചു, വുഡ് യു പ്ലീസ് ഗിവ് സം ഓയിൻമെന്റ്, അല്പം ഓയിൽ തരുമോ? അവർ പറഞ്ഞു, നോ, വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിച്ചോളൂ. അവിടെ ഒരു വഴക്കുണ്ടാക്കുന്നില്ല, ഇടിയോ അടിയോ മത്സരമോ തൊഴിയോ ഒന്നും ചെയ്യാതെ മാനേഴ്സ് കീപ്പ് ചെയ്ത് വെളിയിപ്പോയി. തിരിച്ചു വന്നപ്പോൾ ഡോർ ക്ലോസ്ഡ്, അവർ നോക്ക് ചെയ്തു. ആ സമയത്തും വേറെ ആളിൻ്റെ പുറകെ പോകാതെ ആ വ്യക്തിയെ തന്നെ നോക്കി. അപ്പോൾ നിങ്ങൾ എന്താ എണ്ണയെടുക്കാഞ്ഞതെന്നോ, നിങ്ങൾ എന്താ ഇവരെ ഡിസ്റ്റർബ് ചെയ്തെന്നോ, ഈ രാത്രി നിങ്ങൾ എന്തിനാ പോയെന്നോ ഒന്നും ചോദിച്ചില്ല. ആ മണവാളൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഐ ഡോണ്ട് നോ യു, ഞാൻ നിങ്ങളെ
അറിയുന്നില്ല.
ഈ അറിവ് വെറും ബുദ്ധിയിലെ അറിവല്ല, എനിക്ക് നിങ്ങളുമായി കൂട്ടായ്മയില്ലെന്നാണ് അർത്ഥം. ആകാശത്തിൽ നക്ഷത്രങ്ങളുടെ എണ്ണം നോക്കുന്നവൻ അന്ധകാരെ വിളങ്ങും, അനന്തധാരാഗണങ്ങളിൽ വൻതുകയെ ഗ്രഹിച്ചു പേരന്തരമന്യെ ഇടുന്നവൻ, സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ കുടിപ്പിക്കുന്നവൻ, ഭൂമിയിലെ പൊടിയെ നാഴിയിൽ കൊള്ളിക്കുന്നവൻ, സർവജ്ഞാനിയാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഒരുത്തർ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എക്സ്റേ എടുത്ത് ലാബ് റിപ്പോർട്ടും പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രയേലിന് ഇവനിൽ കപടം. അയ്യോ കർത്താവേ, ഇപ്പോഴല്ലേ നമ്മൾ തമ്മിൽ കാണുന്നത്, നീ എന്നെ എവിടെ വെച്ചറിയും? എടാ മോനെ, നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. ഇതറിഞ്ഞപ്പോൾ ഒരുത്തൻ അത്തിയുടെ മേളിൽ കയറിയിരുന്നു, കീഴിയിരുന്ന കാണുമെന്ന് വിചാരിച്ചു. അവൻ മേളിൽ കയറിയിരുന്നപ്പോൾ മരം കയറിയെന്നല്ല, ഇറങ്ങി വാ, കീഴിലിരുന്നാലും കാണും, മുകളിലിരുന്നാലും കാണും. ഗലീല കടലിൽ ആയിരക്കണക്കിന് മത്സ്യങ്ങളിൽ ഒന്ന്, ഹാമേൻ, ഒരു ദ്രഹ്മപ്പണം വിട്ട് വിഴുങ്ങി. ആരണ്ട് കുളിക്കാൻ പോയപ്പോൾ ജൂബ കൂരിയിട്ട് തിരിച്ചിട്ടപ്പോൾ താഴെ പോയതാ. ദ്രവ്യാഗ്രഹിയായ ഒരു മീൻ വന്നാൽ അതങ്ങ് വെട്ടിക്കുഴിഞ്ഞു. അപ്പോൾ ഡൈജഷൻ നടക്കുന്നില്ല, ഒമിറ്റിങ് നടക്കുന്നില്ല, വല്ലോൻ്റെ വെട്ടി വിഴുങ്ങി ഇങ്ങനെ ഇരിക്കും. മനസ്സിലായി? ആ ഇതൊക്കെ ഒത്തിരി പറയേണ്ടതാണ്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോഴെ ശിമോച്ചൻ്റെ വീട്ടിൽ ആഹാരം കഴിച്ചപ്പോൾ ഈ മത്സ്യത്തെ കണ്ട കർത്താവ നമ്മുടെ മധ്യത്തിൽ ഇന്ന് രാത്രി വന്നിരിക്കുന്നത്. ദൈവത്തിന് ആമേൻ. എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞവളെ, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിൻ്റെ ഭർത്താവല്ല. ചരിത്രം മുഴുവനും അറിയുന്ന സർവജ്ഞാനി അവൻ പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാരണം എന്ത്? ഉള്ളിൽ ആത്മാവിൻ്റെ എണ്ണയില്ല. ദൈവത്തിന് സ്തോത്രം. ആത്മാവെന്ന് പറഞ്ഞാൽ ഉടൻ അന്യഭാഷ മാത്രമാണെന്ന് വിചാരിക്കരുത്. പരിശുദ്ധാത്മാവ് യേശുവിനെ രക്ഷിതാവായി ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ വീണ്ടും ജനിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന ദൈവപൈതൽ അധിവസിക്കുന്ന ഒരു ആത്മാവുണ്ട്, ഇൻഡ്വെല്ലിംഗ് സ്പിരിറ്റ്. അതിനുശേഷമാണ് ആത്മാവിൻ്റെ നിറവ്, ആത്മജലത്തിൽ മുങ്ങി കുടിച്ച് ഓവർഫ്ലോ ചെയ്യുന്നതാണ് അന്യഭാഷ ഭാഷണം. ദൈവത്തിന് സ്തോത്രം. എന്നാൽ അന്യഭാഷകൾ സംസാരിക്കാത്ത വ്യക്തികളെ ഞാൻ സ്വർഗത്തിൽ കാണും, പക്ഷെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലില്ലാത്ത ഒന്നിനെയും സ്വർഗത്തിൽ കാണുകയില്ല. ഇന്ന് രാത്രി ശാന്തമായി പരിശോധിക്കൂ, ഈ പ്രാവ് നിന്റെ അകത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടോ. ഒരു നിമിഷം നിരുന്നിട്ട് നിൽക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവത്തിന് അടച്ച് കരങ്ങളെ സ്വർഗത്തിലോട്ട് ഒന്ന് ഉയർത്തിയ ഐ ഡോണ്ട് നോ യു. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്ന് ആ നാളിൽ പറയും. ഞാനോ നിങ്ങളെ അറിയുന്നില്ല എന്ന് തീർത്തു പറയും. അങ്ങനെ മഹോന്നതൻ ഒരു ദിവസം നിന്നോടങ്ങനെ പറയുവാൻ ഇടയാകാതിരിപ്പാൻ ഇന്ന് രാത്രി ഒന്ന് ശാന്തമായി പരിശോധിക്കാൻ എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. കർത്താവായ യേശുവിൻ്റെ വിലയേറിയ രക്തത്താൽ കഴുകപ്പെട്ട ദൈവപൈതലെ, നിന്റെ അകത്ത് ആത്മാവ് വസിക്കുന്നുണ്ടോ? ദാവീദ് പ്രാർത്ഥിച്ചപ്പോൾ ആ അനുതാപ പ്രാർത്ഥനയിൽ നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? നിന്റെ മരണ ദിവസം നിനക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നീ ദൈവരാജ്യത്തിൽ കാണുമോ? ഇന്ന് രാത്രി നിന്റെ മരണമായാൽ നീ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നുവോ? ഏത് വിഷയം? അറിയേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, അറിയരുതാത്ത കാര്യങ്ങൾ അറിയരുത്. മുഖസ്തുതി പറയുവാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ആമേൻ. എന്റെ കർത്താവ് എനിക്ക് ചെയ്ത ഉപകാരങ്ങളുടെ വർണ്ണന എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് രാത്രി സമർപ്പണം ചെയ്യുവാൻ താല്പര്യപ്പെടുന്ന എല്ലാവരും കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി എന്റെ ദൈവനോട് സംസാരിച്ച നിശ്ചയമുള്ളവരെല്ലാം ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവെ എന്നോട് ഇങ്ങനെ പറഞ്ഞാട്ട്, എന്നോട് സംസാരിച്ച വചനത്തിനായ സ്തോത്രം, എന്നോട് സംസാരിച്ച വചനത്തിനായ സ്തോത്രം. വചനം കേട്ട് കാത് തഴുമ്പിച്ചു പോകുവാനല്ല, ഹൃദയത്തെ കഠിനപ്പെടുത്തുന്നില്ല ഞാൻ ഉരുകുന്ന കർത്താവേ, നിന്റെ സ്തുതിയെ ഞാൻ വർണ്ണിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഞാനൊരു മൂങ്ങയായിട്ട് ഇവിടെ വന്നു, ഒരു കഴുകനെ പോലെ പോകും. എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇല്ലാത്ത കാര്യങ്ങളല്ലേ എനിക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് ഞാൻ അവരെ സ്തുതിക്കും. എല്ലാവരും ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. പരിശുദ്ധ പിതാവേ, ഇല്ലാത്ത നെഗറ്റീവ് പോയിന്റ്സ് അല്ല, ഭർത്താവിന്റെ നന്മ, ഭാര്യയുടെ നന്മ, മക്കളുടെ നന്മ, വിശ്വാസികളുടെ നന്മ, എന്റെ ദൈവം എനിക്ക് ചെയ്ത നന്മകൾക്കായി ദൈവത്തിന് സ്തോത്രം. മൂങ്ങയായ നീ കഴുകനെ പോലെ പോകുവാൻ തയ്യാറാകുമോ? ആമേൻ. കർത്താവേ ഉയർത്തപ്പെട്ട സകല കരങ്ങളെയും ഇന്ന് രാത്രി നിന്റെ കരങ്ങളിലോട്ട് ഞാൻ ഏൽപ്പിക്കുക. സമർപ്പണം ചെയ്ത സകല വിശ്വാസികളും ടച്ച് 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 എവരി സോൾ യേശുവിന്റെ രക്തത്താൽ അവർ കഴുകപ്പെടട്ടെ. ആത്മാവിടെ ഉള്ളിലേക്ക് ഇറങ്ങി വരട്ടെ. ആ എണ്ണ അവരുടെ ഹൃദയത്തിൽ ആത്മാവിൽ നിറഞ്ഞ് എണ്ണ ഉള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. മഹത്വം തിരുമേനിക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യു മേ ബി സീറ്റഡ്. പ്ലീസ് ബി സീറ്റഡ്.
ും ഞാൻ ഉരുങ്ങുകയില്ല, നഗരന്റെ കൂടെയുള്ളതിനും ഞാൻ പതറുകയില്ല, നഗരന്റെ കൂടെയുള്ളതിനും ഞാൻ പതറുകയില്ല, ചെല്ലും ഞാൻ പതറുകയില്ല.
Yeah.
അവർക്ക് ഒരു സങ്കേതം ഒരു സങ്കേതം ഒരു സങ്കേതം
അതിശയം Yes, I'm going to be coming. Yes, I'm going to be coming.